السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وعلانيتها وسرها، أما بعد. سورة الحديد تفسيرنا نمل بدجورنا ده. الله رب العالمين في سورة പതിനെട്ടാമത്തെ ആയത്തിലൂടെ നമ്മോട് പറയുന്നു, ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാത്തി വഖറദുല്ലാഹ ഖർദൻ ഹസനൻ യുദാഅഫു ലഹും വലഹും അജ്റുൻ കരീം. ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാത്ത്, തീർച്ചയായും ദാനധർമ്മങ്ങൾ ധാരാളമായി ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും. ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാത്ത് വഅഖറദുല്ലാഹ, അതുപോലെ ആരാണോ അള്ളാഹുവിന് കടം കൊടുത്തത്, ഖർദൻ ഹസന, നല്ല കടം, ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനുകളായ പുരുഷന്മാരും ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സ്ത്രീകളും അള്ളാഹുവിന് ഏറ്റവും നല്ല കടം കൊടുത്തവരും. യുദാഅഫു ലഹും വലഹും അജ്റുൻ കരീം. യുദാഅഫു ലഹും, അവർക്ക് ഇരട്ടിയായി നൽകപ്പെടും. വലഹും, അവർക്കുണ്ട് അജ്റുൻ കരീം, മാന്യമായ പ്രതിഫലം, മുന്തിയ പ്രതിഫലം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, യുഖ്ബിറു തആല, അള്ളാഹു നമ്മെ അറിയിക്കുന്നു, عما يثيب به المصدقين والمصدقات بأموالهم, തങ്ങളുടെ സമ്പത്ത് ധാരാളമായി ചെലവഴിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അള്ളാഹു എന്താണ് പ്രതിഫലമായി നൽകുക എന്നത് റബ്ബ് നമ്മെ അറിയിക്കുന്നു. അവരാർക്കാണ് ചെലവഴിക്കുന്നത്, ആർക്കാണ് കൊടുക്കുന്നത്, അല അഹ്ലിൽ ഹാജതി, ആവശ്യക്കാർക്ക്, വൽ ഫഖരി വൽ മസ്കനതി, ദരിദ്രർക്ക്, പാവങ്ങൾക്ക്, ഇങ്ങനെ കൊടുക്കുന്നവരാണ്, അവരെയാണ് അല്ലാഹു അൽ മുസ്സദ്ദിഖീൻ വൽ മുസ്സദ്ദിഖാത്ത് എന്ന് വിളിച്ചത്. വഖറദുല്ലാഹ ഖർദൻ ഹസന, അവ അതുപോലെ അല്ലാഹുവിന് ഏറ്റവും നല്ല കടം കൊടുത്തവരും എന്ന് പറഞ്ഞാൽ, ഐ ദഫഉഹു ബിനിയത്തിൻ ഖാലിസത്തിൻ ഇബ്തിഗാ മർദാത്തില്ലാഹ്, അല്ലാഹുക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞ പ്രയോഗം അള്ളാഹുവിന്റെ മഹത്തായ ഒരു പ്രയോഗമാണ്. ഖുർആനിൽ വേറെ സ്ഥലത്ത് അത് കാണാം. അള്ളാഹുക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നോക്കൂ, ആ വാക്കിൽ തന്നെ വന്നു, അവർ കൊടുത്തത് റബ്ബിനു വേണ്ടി മാത്രമാണ്, വേറൊരാൾക്കും വേണ്ടിയല്ല, ഇവരല്ലാഹുക്ക് കടം കൊടുത്തതാണ്. അവരാ കൊടുത്തതിന് അവരെന്തായിട്ടേ കാണുന്നുള്ളൂ, റബ്ബിന് കൊടുത്തതായിട്ട്. അള്ളാഹു ആകട്ടെ അദൂമുമല്ല ബലൂമുമല്ല, തിരിച്ചു തരാൻ കഴിവില്ലാത്തവനോ, കഴിവുണ്ടായിട്ട് തിരിച്ചു തരാതെ അതിക്രമം കാണിക്കുന്നവനോ അല്ല, മറിച്ച് ഏറ്റവും നന്നായി തരുന്നവനാണ്. അപ്പൊ അള്ളാഹു ഈ കൊടുക്കലിനെ വിളിച്ച് നോക്കൂ, അള്ളാഹുക്ക് കൊടുക്കുന്ന കടമെന്ന്. ഇത്ര സുന്ദരമായ പ്രയോഗമാണത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് ഒരാളുടെ ഒന്നും ആവശ്യമില്ലാഞ്ഞിട്ടും സദഖ കൊടുക്കുന്നതിന് അള്ളാഹു വിശേഷിപ്പിച്ച വിശേഷണം നോക്കൂ, അള്ളാഹുക്ക് കൊടുക്കുന്ന കടമെന്ന്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ആ പ്രയോഗത്തിൽ തന്നെ ഉണ്ട് ഇബ്നു കസീർ വിശദീകരിക്കുന്നത് പോലെ, അഥവാ ഐ അവർ കൊടുത്തത് ദഫഉഹു, അവർ കൊടുത്തത് ബിനിയത്തിൻ ഖാലിസ, നിഷ്കളങ്കമില്ലമായ, കളങ്കമില്ലാത്ത, കലർപ്പില്ലാത്ത നീയത്തോടെയാണ്, അങ്ങനത്തെ പരിശുദ്ധമായ ഉദ്ദേശത്തോടെയാണ് അവർ കൊടുത്തത്. ഇബ്തിഗാ മർദാത്തില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ പൊരുത്തം അതാഗ്രഹിച്ചുകൊണ്ട്. ലാ യുരീദൂന ജസാഅം മിമ്മൻ അഅതൂഹു വലാ ശുക്കൂറ, അവർ ആർക്കാണോ കൊടുത്തത് അവരിൽ നിന്ന് ഒരു പ്രതിഫലമോ അല്ലെങ്കിൽ ഒരു നന്ദിയോ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. സൂറത്തു അൽ ഇൻസാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വയുതഈമൂന അത്താമ അലാ ഹുബ്ബിഹി മിസ്കീന വയതീമ വഅസീറ, ഇന്നമ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. അവർ ഭക്ഷണത്തോട് പ്രിയമുണ്ടായിരിക്കെ തന്നെ അത് മിസ്കീനിനും സാധുവിനും അതുപോലെ അനാഥക്കും തടവുകാർക്കും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്നവരാണ്. ഇന്നമ നുതഇമുകും ലിവജ്ഹില്ലാഹ്, അവർ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് എന്താണ്? ഞങ്ങളിത് തരുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രമാണ്. ലാ നുരീദു മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ജസാഉ വലാ ശുക്കൂറ, ഇതിനെന്തെങ്കിലും പ്രത്യുപകാരമോ ഇതിനെന്തെങ്കിലും പകരമോ നൽകണമെന്നോ, വലാ ശുക്കൂറ നന്ദിയോ കാണിക്കണമെന്നോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. വളരെ ഉന്നതമായ നിയത്താണത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടുക്കൽ എങ്ങനെയായിരുന്നു? സഹാബത്തിന്റെ കൊടുക്കൽ എങ്ങനെയായിരുന്നു? തിരിച്ചെന്തെങ്കിലും അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം. അങ്ങനെ സാധിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. തിരിച്ചൊന്നും നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നന്ദി നമ്മളോട് കാണിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറുക, അതാണ് നമ്മുടെ പതിവ് പൊതുവെ. എന്നാൽ ഈ മുഅ്മിനുകൾ, അള്ളാഹു പുകഴ്ത്തി പറഞ്ഞ ആളുകൾ, അവർ റബ്ബിന്റെ വജ്ഹ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, യുദാഅഫുലഹും, അവർക്ക് ദഅഫൻ ദഅഫൻ, ഇരട്ടി ഇരട്ടിയായി നൽകപ്പെടും. അതാ അഥവാ യുഖാബലു ലഹുമുൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, അവർ ചെയ്യുന്ന നന്മക്ക് പത്തിരട്ടിയായിട്ടാണ് കിട്ടുക. പത്തിരട്ടി ഏറ്റവും കുറഞ്ഞതാണ് നന്മക്ക്, പത്തിരട്ടി എന്നത് ഏറ്റവും കുറഞ്ഞതാണ്. ഹസനതു ബിഅശ്രി അംസാലിഹാ, എന്നാൽ തിന്മക്കോ അത് അതിനൊന്ന് മാത്രമാണ് പ്രതിഫലം. നന്മക്ക് ഏറ്റവും ചുരുങ്ങിയത് പത്തിരട്ടിയാണ്. ويزاد على ذلك അതിന്മേൽ വർദ്ധിക്കപ്പെടും. الى 700 ضعف 700 ഇരട്ടി വരേക്കും. وفوق ذلك അതിനു മുകളിൽ അല്ലാഹു പറഞ്ഞതുപോലെ, كمثل حبة انبتت سبع سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء. كمثل حبة ഒരു ധാന്യമണി പോലെ, ഒരൊറ്റ വിത്ത് പോലെ. അമ്പത്ത സബ അസനാബിൽ, അതിൽ നിന്ന് ഏഴ് കതിരുകൾ ഉണ്ടായി. ഫിഖുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 ധാന്യമണികൾ, ഒറ്റൊന്നിൽ നിന്ന് 700 എണ്ണം. ഇതാണ് അള്ളാഹു നൽകുക. തീർന്നോ? അല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനു മുകളിൽ ഇരട്ടി ഇരട്ടിയായി നൽകും. ഇതെല്ലാം നൽകപ്പെടുക നിയത്തിനനുസരിച്ചാണ്. പ്രതിഫലം കൂടുക, അത് അത് ഇരട്ടി ഇരട്ടിയായി മാറുക നിയത്തിനനുസരിച്ചാണ്. ഒരാളുടെ ഇസ്ലാം എത്ര ഹുസ്നുണ്ടോ അതിനനുസരിച്ചാണ്. ഇസ്ലാമിന്റെ ഹുസ്ൻ അതിനനുസരിച്ചാണ്. അയാളുടെ ഇസ്ലാം എത്ര മികച്ച ഇസ്ലാമാണ്, എത്ര നല്ല നിയത്താണ്, അതിനനുസരിച്ചാണ് പ്രതിഫലത്തിന്, അതിന് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി നൽകപ്പെടുക. അല്ലാഹു പറയുന്നു, യുദാഅഫു ലഹും, അവർക്ക് ഇരട്ടി ഇരട്ടിയായി നൽകപ്പെടും. വലഹും അജുറും കരീം, വലഹും അവർക്കുണ്ട് അജുറുൻ, പ്രതിഫലം. എങ്ങനത്തെ പ്രതിഫലമാണ്? കരീം, മാന്യമായ പ്രതിഫലം, മുന്തിയ പ്രതിഫലം, അഥവാ സവാബുൻ ജസീൽ ഹസനുൻ, സവാബുൻ ജസീലുൻ ഹസനുൻ വമർജിഉൻ സാലിഹുൻ വമആബുൻ കരീം. അവർക്ക് ചെന്നു ചേരാൻ അള്ളാഹു ഏറ്റവും മുന്തിയ സ്ഥലം സ്വർഗം. അതിനേക്കാൾ മുന്തിയ ഒന്നില്ല, അതിനേക്കാൾ മാന്യമായ മറ്റൊരിടമില്ല, അതിനേക്കാൾ മേന്മയുള്ള മറ്റൊരു വാസകേന്ദ്രമില്ല. അത്രയും നല്ല സ്വർഗത്തിൽ, അവിടുത്തെ മണിമേടകളിൽ, അവിടുത്തെ അരുവികൾക്കരികിൽ, അവിടുത്തെ കൊട്ടാരങ്ങൾക്കരികിൽ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹ് ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ വശുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم والذين آمنوا بالله ورسله أرانا الله لهم أبند رسولك لهم بشتشة أولئك هم الصديقون أورا قلن صديق أورا قلن صديق أغيرت ستيا سنت دي دعال ستيا مكتال بيغم بشتشة نور أورانا صديق ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ വശുഹദാഉ ഇൻദ റബ്ബിഹിം വശുഹദ ഇൻദ റബ്ബീം, അള്ളാഹുവിങ്കൽ ഉള്ള രക്തസാക്ഷികൾ ഷുഹദ. അപ്പോൾ ഈ വാക്ക് തൊട്ടുമുമ്പുള്ള വാക്കുമായി കൂട്ടിയിട്ടും അല്ലാതെയും അർത്ഥം പറയാം. രണ്ട് രൂപത്തിലും അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നെന്താണ്? അള്ളാഹുവിലും റസൂലുകളിലും വിശ്വസിച്ച മുഅ്മിനുകളാണോ ആരോ, ഉലായികഹും സിദ്ദീഖൂൻ, അവരാണ് സിദ്ദീഖുകൾ. വശുഹദാഉ ഇൻദ റബ്ബിഹിം, അവർ തന്നെയാണ് അള്ളാഹുവിന്റെ അരികിലുള്ള ഷുഹദ, അവൻകലുള്ള സാക്ഷികൾ. സാക്ഷികൾ എന്നത് പല രൂപത്തിൽ പറയും. ഒന്ന് രക്തസാക്ഷികൾക്ക് പറയും, മറ്റൊന്ന് സത്യത്തിന് സാക്ഷ്യം വഹിച്ചവർ. അതുകൊണ്ട് തന്നെ അഹ്ലുൽ ഇൽമിനെ, പണ്ഡിതന്മാരെ ഷുഹദ എന്ന് പറയാറുണ്ട്. അപ്പോ അവരാണ് സിദ്ദീഖുകളും ഷുഹദാക്കളും എന്നും ഇതിനർത്ഥം പറയാം. അതല്ലാതെ ശേഷമുള്ള വാക്യം അത് വേറെ തന്നെ അർത്ഥവും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താവും? വശുഹദാഉ ഇൻദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിങ്കൽ ഷുഹദ ആരാണോ, രക്തസാക്ഷികൾ ആരാണോ, ലഹും അജ്റുഹും, അവർക്ക് അവരുടെ പ്രതിഫലമുണ്ട്. വനൂറുഹും, അവർക്ക് അവരുടെ പ്രകാശവുമുണ്ട്. ഈ രണ്ട് രൂപത്തിലും അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. രണ്ടും വേറെ വേറെ പറഞ്ഞ അർത്ഥമാണ് കൂടുതൽ ശരി. വല്ലാഹു അലം, വേറെ വേറെ പറഞ്ഞതാണ് കൂടുതൽ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ, വല്ലദീന ആമനു ബില്ലാഹി വറസൂലി, ആരാണോ അള്ളാഹുവിലും അവന്റെ റസൂലുകളിലും വിശ്വസിച്ചത്, ഉലായികഹും സിദ്ദീഖൂൻ, അവരാകുന്ന സിദ്ദീഖുകൾ, സിദ്ദീഖ് എന്ന പദവി ലഭിച്ചവരവരാണ്. വശുഹദാഉ ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ തങ്ങളുടെ റബ്ബിന്റെ അരികിൽ ശുഹദാക്കളായവരാരോ, ലഹും അജ്റുഹും, അവർക്ക് അവരുടെ പ്രതിഫലമുണ്ട്. വനൂറുഹും, അവർക്ക് അവരുടെ പ്രകാശവുമുണ്ട്. ഈ അർത്ഥമാണ് കൂടുതൽ ശരി. അല്ലാഹു റബ്ബുൽ ആലമീൻ മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞല്ലോ, വമയു തഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനന്നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. സൂറത്തുൻ നിസാഇലെ 69-ാമത്തെ ആയത്ത്. വമയു തഇല്ലാഹ വറസൂല, ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, ഫഉലൈക അവരായിരിക്കും, മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞവരുടെ കൂടെ, മിനൻ നബിയീന നബിമാരുടെ, വസ്സിദ്ദീഖീന സിദ്ദീഖുകളുടെ, വശുഹദാഇ ശുഹദാക്കളുടെ, രക്തസാക്ഷികളുടെ, വസ്സാലിഹീൻ സുൽഹ് പ്രവർത്തിച്ച നല്ലവരായ ആളുകളുടെ കൂടെ. സാലിഹുകൾ എന്ന വിശേഷണം നേരത്തെ പറഞ്ഞ ആളുകൾക്കൊക്കെ യോജ്യമാണ്, അനുയോജ്യമാണ്. നബിമാർക്കും സിദ്ദീഖുകൾക്കും ശുഹദാക്കൾക്കും അനുയോജ്യമായ വിശേഷണമാണ് സാലിഹീൻ. കാരണം അവരൊക്കെ സുലഹ തന്നെയാണ്, സാലിഹീങ്ങൾ തന്നെയാണ്, നന്മയുടെ ആളുകൾ തന്നെയാണ്. ഇബ്നു കസീർ പറയുന്നു, ഫഫർഖുൻ, വ്യത്യാസമുണ്ട്, ബൈന സിദ്ദീഖീന വശുഹദ, സിദ്ദീഖുകളും ശുഹദാക്കളും തമ്മിൽ. ഫദല്ല അല അന്നഹുമ സിൻഫാനി, അള്ളാഹു ഇത് രണ്ടും രണ്ടാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ പറഞ്ഞ ആയത്തിനുള്ളതുപോലെ, അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. വല ശക്ക, സംശയമില്ല, അന്ന സിദ്ദീഖ അലാ മഖാമം മിൻ ഷഹീദ്, അലാ മഖാമം മിൻ അഷ്ഷഹീദ്, ഷഹീദിനേക്കാൾ ഉയർന്ന പ്രതിഫലമാണ്, മുന്തിയ സ്ഥാനമാണ് ആർക്കുള്ളത്, സിദ്ദീഖിനുള്ളത്. കം ഏതുപോലെ, അത് അബു സഈദ് അൽ ഖുദ്രി. എന്നാൽ ഈ സിദ്ദീഖ് എന്നത് നോക്കണം, നമ്മൾ മനസ്സിലാക്കുക, രക്തസാക്ഷികളല്ലാത്തവർ തന്നെ സിദ്ദീഖുകളാകും, സിദ്ദീഖുകളാകും. ഒരു മുഅ്മിൻ, സാധാരണക്കാരൻ, ഒരു മുഅ്മിന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് അള്ളാഹു സിദ്ദീഖ് എന്ന പദവി നൽകും. കാരണം അത് ഒരാൾക്കുള്ള പേരല്ല, ഒരുപാട് ആളുകളുണ്ട്. അത് എത്ര ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, അബൂബക്കർ സിദ്ദീഖും ഈ അർത്ഥത്തിലുള്ള ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സിദ്ഖ് സത്യസന്ധത മുറുകെ പിടിക്കുക, അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, നിങ്ങൾ സത്യസന്ധത മുറുകെ പിടിക്കുക, സത്യസന്ധത നന്മയിലേക്ക് നയിക്കും, നന്മ സ്വർഗത്തിലേക്ക് നയിക്കും. വഇന്ന റജുല ലയസ്ദുഖ്, ഒരാൾ സത്യം പറയും, സത്യം അയാൾ ഏത് സമയത്തും പറയാൻ ശ്രമിക്കും, സത്യം മാത്രം പറയുന്നവനാകും. ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, അങ്ങനെ ഒടുവിൽ അവനെ അള്ളാഹു അവന്റെ അരികിൽ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തും. ഇയാക്കും വൽ കരീം, നിങ്ങൾ കളവിനെ സൂക്ഷിക്കുക. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് മ്ലേച്ഛമായ കാര്യത്തിലേക്ക് തിന്മയിലേക്ക് നയിക്കും. വൈന്നൽ ഫുജൂർ യഹ്ദി ഇലൻ നാർ, ഫുജൂർ നരകത്തിലേക്ക് നയിക്കും. വൈന്നൽ റജുല ലയക്ദിബ വയതഹറൽ കദിബ ഹത്ത യുക്തബ ഇൻദ അല്ലാഹി കദ്ദാബ. അഊദു ബില്ലാഹ്. ഒരാൾ കളവ് പറയും, പിന്നെ ആൾ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒടുവിൽ അവൻ അള്ളാഹുവിങ്കൽ കദ്ദാബ് എന്ന് രേഖപ്പെടുത്തപ്പെടും, കള്ളൻ എന്ന് അള്ളാഹുവിങ്കൽ രേഖപ്പെടുത്തപ്പെടും. സുബ്ഹാനല്ലാഹ്. അപ്പൊ സിദ്ദീഖ് എന്നത് അള്ളാഹു ഒരാൾക്ക് മാത്രം കൊടുത്ത വിശേഷണമല്ല. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ, സത്യം കൊണ്ടുവരികയും സത്യത്തെ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തവർ അള്ളാഹു വിശേഷിപ്പിച്ചതാണ്. അവരെ അള്ളാഹു തഖ്വയുള്ളവരെന്ന് പറഞ്ഞു. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പേരാണ് സിദ്ദീഖ്. എന്താണ് കൊടുക്കാനുള്ള കാരണം? ഇസ്റാഉ മിഅ്റാജിന്റെ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, അതാ ഫിലസ്തീനിലെ, 2 മാസം ദൂരമുണ്ടായിരുന്നു അക്കാലത്ത് മക്കയിൽ നിന്ന് അവിടത്തേക്ക് പോകണമെങ്കിൽ, ഹിജാസിൽ നിന്ന് ഷാമിലേക്ക് എത്തണം, വലിയ ദൂരമാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു അവന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കൊണ്ടുപോയി, അവിടെ നിന്ന് മുകളിലേക്കും കൊണ്ടുപോയി, ആകാശത്തിന് മുകളിലേക്ക്, റബ്ബിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് നിസ്കാരം നിർബന്ധമാക്കി താഴേക്ക് തിരിച്ചു വന്നു, അവിടുന്ന് മക്കയിലേക്ക് തിരിച്ചു വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ, ഈ സകല നിഷേധികളുള്ള മക്കയിലാണ് ഈ സംഭവം, മദീനയിലല്ല, മക്കയിലാണ്. ഈ ദീനിന്റെ ഉസൂലുകളെ തന്നെ നിഷേധിക്കുന്ന, ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളെ തന്നെ നിഷേധിക്കുന്ന, തൗഹീദ് എന്ന ഏറ്റവും ലളിതമായ സത്യത്തെ, എന്നാൽ ഏറ്റവും വലിയ സത്യത്തെ നിഷേധിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരോടാണ് ഈ പറയാൻ പോകുന്നത്, എന്ത്, ഒറ്റ രാത്രി കൊണ്ട് ഞാൻ ഫിലസ്തീനിലേക്ക് ചെന്ന് മസ്ജിദ് അക്സ ഒക്കെ കണ്ടു, അവിടുന്ന് മുകളിലേക്ക് പോയി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാന്റെ കൽപ്പനയാണ് പറഞ്ഞു, അള്ളാന്റെ വഹയാണ്, മൂടി വെക്കാൻ പറ്റൂല പറഞ്ഞു. ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ കാണാം, അബൂജഹൽ ഉണ്ടായിരുന്നു അവിടെ. അബൂജഹൽ എന്താ ചെയ്തെന്നറിയോ? ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ കാണാം, അബൂജഹൽ ആദ്യം കേട്ടപ്പോ അബൂജഹലിന് ചിരി വന്നു, പക്ഷെ അവൻ വല്ലാതെ നിഷേധിച്ചില്ല. എന്തിനാന്നറിയോ? ഞാൻ വല്ലാതെ നിഷേധിച്ചാൽ മുഹമ്മദിനെ ആളെ കൂട്ടി ആളുകളോട് ഇത് പറയാതിരുന്നാലോ? എന്നിട്ട് ചോദിച്ചു, ഞാൻ ആളുകളെ കൂട്ടി വന്നാൽ ഇത് പറയോ? ഇതിനുവേണ്ടിയാ എല്ലാരും കൂട്ടി പരിഹസിക്കാൻ വേണ്ടി. എന്നിട്ട് അബൂജഹൽ ആളുകളെ കൂട്ടിട്ട് വന്നു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ പറഞ്ഞു. ആളുകളൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീഴാൻ തുടങ്ങിയ, പരിഹസിച്ചിട്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ വന്ന് പറയാണ്, ഇത് സാഹിബിന്റെ പുതിയ വർത്താനം കേട്ടോ, ഇങ്ങനെയാണ് പറയാൻ തുടങ്ങിയിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, അവ ഖാല ദാലിക്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഞാനത് വിശ്വസിച്ചിരിക്കും. ഉസദ്ദിഖുഹു ബിഖബരി സമാ, ഉസദ്ദിഖുഹു ബിഖബരി സമാ, മുകളിൽ നിന്ന് അവിടത്തേക്ക് ഖബർ വരുന്നുണ്ട്, വഹി വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി വരുന്നുണ്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അന്ന് മുതലാണ് അബൂബക്കർ സദ്ദീഖ് എന്ന പേര് ലഭിച്ചത്. അവരേറ്റവും ബുദ്ധിയുള്ള ആളുകളായതുകൊണ്ടാണത്. ആ വിശ്വാസം അവർക്ക് ബുദ്ധി പറഞ്ഞതുകൊണ്ടല്ല, ഏറ്റവും ബുദ്ധിയുള്ളവരായതുകൊണ്ടാണ്. നോക്കൂ, ഇമാം ഇബ്നു അബിൽ അജ്സ് ഹനഫി റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയുണ്ടായി അബൂബക്കർ സിദ്ദീഖിന്റെ മറുപടിയിൽ തന്നെ അദ്ദേഹത്തിന്റെ അപാരമായ ബുദ്ധിയും വിവേകവും കാണാം. കാരണം അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, ഉസദ്ദിഖുഹു ബിഖബരി സമാ, ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി വരുന്നുണ്ട് വിശ്വസിക്കുന്ന ആളാണ്. എന്താണ് വഹി? ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആകാശവാസിയായ മലക്ക്, മലക്ക് ഭൂമിയിലല്ലോ, മലക്ക് ആകാശത്തല്ലേ, പൊതുവെ ആകാശത്തുള്ള മനുഷ്യനല്ലാത്ത ഒരു മലക്ക് വഹയും കൊണ്ട് താഴേക്ക് ഭൂമിയിലേക്ക് വരുന്നു. ഇത് വിശ്വസിക്കുന്ന എനിക്ക് എന്ത് പ്രയാസമാണ്? ഇത് അള്ളാഹു ചെയ്യിക്കണ്ടെങ്കിൽ മനുഷ്യനായൊരു നബിയെ മുകളിലേക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്ന എന്ത് പ്രയാസമാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അതിമഹത്തായ ബുദ്ധിയാണ് അതിലുള്ളത്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ അന്ധവിശ്വാസികളായിരുന്നില്ല, അവർ അള്ളാഹുവിന്റെ വഹി വിശ്വസിച്ചവരാണ്. അള്ളാഹുവിന്റെ വഹി വിശ്വസിക്കുക എന്നത് അന്ധവിശ്വാസമല്ല, അതാണ് ശരിയായ വിശ്വാസം. അത് വിശ്വസിക്കാതിരിക്കലാണ് അന്ധവിശ്വാസം. കാരണം അവൻ അവൻ്റെ ബുദ്ധിയെ ഇലാഹാക്കിയിരിക്കുന്നു, അവൻ്റെ കേടുവന്ന് പിഴച്ച ബുദ്ധിയെ ഇലാഹാക്കിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സിദ്ദീഖുകൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തിയ, അവൻ്റെ നബിമാരെ സത്യപ്പെടുത്തിയ, അതാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാനെ കുറിച്ച് പറയുന്നത്. എന്താണ്? കണ്ണുകൊണ്ട് കണ്ടതുപോലെ ആഖിറത്തിൽ വിശ്വസിക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നത് പോലെ റബ്ബിൽ വിശ്വസിക്കുന്നു. അതാണ് അവരുടെ ഈമാൻ ഇത്രയും കരുത്തുറ്റതാക്കിയത്. അവരുടെ അമലുകൾ ഒരു പക്ഷെ അവരെ പോലെ അമൽ ചെയ്യുന്നവർ വേറെയും ഉണ്ടായാലും ഈമാനിൽ അവരുടെ അടുത്ത് എത്തുന്നില്ല. കണ്ണുകൊണ്ട് കണ്ടതുപോലെയാണ് അവർ റബ്ബിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നത്, അള്ളാഹുവിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നത്. നമുക്കങ്ങനെയല്ല. നമുക്ക് ജീവിതത്തിന്റെ തട്ടലിലും മുട്ടലിലും ഒക്കെ നമ്മൾ പാളിപ്പോകും. അതിൽ നമുക്കതിലൊരു ഉറപ്പ് കിട്ടുന്നില്ല ചില സമയത്ത്. അത് കണ്ണുകൊണ്ട് കണ്ടതുപോലെ എഹ്സാൻ അത് പൂർത്തീകരിച്ചവരാണ് അവർ. നീ റബ്ബിനെ കാണുന്നത് പോലെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യ, അവൻ നിന്നെ, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, മുസ്ലിമേ എന്താണ് നിനക്ക് റബ്ബിന്റെ അടുത്ത് പ്രവേശിക്കാനുള്ള തടസ്സം? ഒന്നുമില്ല, വെള്ളമുണ്ട്, മെഹ്റാബുകളുണ്ട്, നിന്നെ കാത്തിരിക്കുന്നു, വുദു ചെയ്യ, നീ നിസ്കാരത്തിലേക്ക് കടക്കുക, റബ്ബിനടുത്തേക്ക് നീ പ്രവേശിച്ചിരിക്കുന്നു, അവനുമായുള്ള മുനാജാത്തിൽ, അവനുമായുള്ള സംഭാഷണത്തിന് നീ പ്രവേശിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കരിക്കുന്നവന്റെ മുഖത്തോട് അള്ളാഹു മുഖം തിരിച്ചിരിക്കുന്നു, നിസ്കരിക്കുന്നവന്റെ മുഖത്തേക്ക് അള്ളാഹു മുഖം തിരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലി യുനാജി റബ്ബഹ് ഫലിയൻദുർ അഹദുക്കും ബിമ യുനാജീഹി ബിഹ്. നിങ്ങൾ ഓരോരുത്തരും നിസ്കരിക്കുമ്പോൾ റബ്ബുമായുള്ള മുനാജാത്തിനാണ്, സംഭാഷണത്തിനാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കണം, ശ്രദ്ധിക്കണം എന്താണ് റബ്ബിനോട് പറയുന്നതെന്ന്. ഇതാണ് മുസ്ലിമിന്റെ കാര്യം. അതുകൊണ്ട് അവരതിൽ ആശ്വാസം കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ റബ്ബിൽ അവർ വിശ്വസിച്ചിരുന്നു. അതാണ് സിദ്ദീഖുകൾ. അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും സഹീഹുകളിൽ കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്ന അഹ്ലൽ ജന്നതി ലയതറാഉന അഹ്ലൽ ഗുറഫി മിൻ ഫൗഖിഹിം كما تتراءون الكوكب الدري الغابر في الافق من المشرق او المغرب لتفاضل ما بينهم. رسول الله صلى الله عليه وسلم പറയുന്നു, ان اهل الجنه സ്വർഗ്ഗക്കാർ لا يتراءون അവർ പരസ്പരം കാണും, അവർ കാണും اهل الغرف غرف التامسيكن ആളുകൾ സ്വർഗ്ഗത്തിലെ അല്ലാഹു ഒരുക്കിയ അതിമഹത്തായ ഗുറഫുകൾ, മേലേക്ക് മേലേക്കായ ഗുറഫുകൾ ഉണ്ട്, അവിടുത്തെ കൂടാരങ്ങൾ, അവിടുത്തെ അറകൾ. ഭൂമിയിൽ അറയാണെന്ന് തോന്നിപ്പോകരുത്. അവിടുത്തെ കൊട്ടാരങ്ങൾക്ക് പുറമേയുള്ള മുഅ്മിനിനുള്ള അവന്റെ കൊട്ടാരത്തിന് പുറമേ അവനുള്ള ഖൈമ, അവനുള്ള കൂടാരം, അതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൈലുകൾ 30-40 മൈലുകൾ വിസ്താരമുണ്ടതിന്. അതിന്റെ ഓരോ മൂലയിലും അവന് കുടുംബമുണ്ട്, അവർ പരസ്പരം കാണുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇങ്ങനെ ഉറഫുകൾ, തട്ടുതട്ടുകൾ, സ്വർഗത്തിൽ അതിവിശിഷ്ടമായ അവരുടെ അറകൾ, അങ്ങനെ മുകളിലുള്ളവരെ സ്വർഗക്കാർ കാണും. അഹ്ലൽ ഖുറഫി മിൻ ഫൗഖിഹിം എങ്ങനെയാണ് കാണുക? കമാ തറാഉന നിങ്ങൾ കാണുന്നത് പോലെ, അൽ കൗകബ നക്ഷത്രത്തെ, അദ്ദുരിയ തിളങ്ങുന്ന, അൽ ഗാബിറ ആകാശത്തിൽ ബാക്കി നിൽക്കുന്ന തിളങ്ങുന്ന നക്ഷത്രത്തെ നിങ്ങൾ കാണുന്നത് പോലെയാണ്. ഫിൽ ഉഫുഖി ചക്രവാളത്തിൽ, മിനൽ മശ്രിഖ് അവൽ മഗ്രിബ് കിഴക്കോ പടിഞ്ഞാറോ ഉള്ള ചക്രവാളത്തിൽ, അങ്ങകലെ തിളങ്ങുന്ന നക്ഷത്രത്തെ നിങ്ങൾ കാണുന്നത് പോലെയാണ് സ്വർഗക്കാർ മുകളിൽ ഉള്ള സ്ഥാനക്കാരെ കാണുക. ലിതഫാദുലി മാ ബൈനഹും അവർക്കിടയിലുള്ള വ്യത്യാസം കാരണത്താൽ. ഇപ്പോ ഇത്രയും മുകളിൽ ഉണ്ടാകും ചില ആളുകൾ, എന്നാൽ സ്വർഗത്തിൽ അവസാനത്തെ പദവി ലഭിക്കുന്നവൻ പോലും ദുനിയാവ് മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു രാജാവ് എങ്ങനെയുണ്ടോ, അതിനേക്കാൾ സുഖവും സൗകര്യവും സന്തോഷവും അനുഭവിക്കുന്ന ഒരാളാണ് സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന ആൾ പോലും. ജഹന്നമി എന്നറിയപ്പെടുന്നവൻ, ജഹന്നമിയൂൻ എന്ന് പേര് പറയപ്പെട്ട ചിലരുണ്ട്, നരകത്തിൽ കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായതിന് ശേഷം അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരുന്ന ആളുകൾ. മാ ഉൽ ഹയാ എന്ന സ്വർഗത്തിന് പുറത്തുള്ള നദിയിൽ അവരെ മുക്കിയെടുക്കും, അപ്പൊ അവരുടെ രൂപം നന്നാകും. എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ, അവർ പോലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത അത്രയും വലിയ സുഖങ്ങളിലും സൗകര്യങ്ങളിലുമാണ്. അള്ളാഹു നരകശിക്ഷയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുകയും അവന്റെ ജന്നത്തുൽ ഫിർദൌസിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ, ആമീൻ. ഈ മുകളിലുള്ള ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് തിൽക മനാസിലുൽ അംബിയ, അത് നബിമാരായിരിക്കും, ആ മുകളിൽ ഇങ്ങനെ കാണുന്നവർ നബിമാരായിരിക്കും, അത് നബിമാരുടെ സ്ഥാനമായിരിക്കും. ലായബലുഹ ഗൈറുഹും, അവിടെ വേറെ ആളുകൾ എത്തുകയില്ല ഈ നക്ഷത്രം പോലെ കാണുന്ന ആളുകളെ കുറിച്ച്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ബല വല്ലദി നഫ്സി ബിയദിഹി, അല്ല എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ആ റബ്ബ് തന്നെ. സത്യം റിജാലുൻ, അതൊരു കൂട്ടം ആളുകളാണ്. ആമനു ബില്ലാഹി വസദ്ദഖുൽ മുർസലീൻ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ നബിമാരെ സത്യപ്പെടുത്തുകയും ചെയ്ത, അവരിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്ത ഒരു കൂട്ടം ആളുകളാണവർ, നബിമാരല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്തായിരിക്കും അതിനു മുകളിലുള്ള ആളുകളുടെ അവസ്ഥ? അള്ളാഹുവിന്റെ അർശിന്റെ തൊട്ടരികിൽ, ഇന്നൽ മുത്തഖീന ഫി ജന്നാതി വനഹർ ഫി മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, റബ്ബിന്റെ അരികിൽ അവന്റെ അർശിന് തൊട്ടുകീഴെ അവനുമായുള്ള സഹവാസത്തിൽ അവന്റെ അരികിൽ കഴിയുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണത്. فلا تعلم نفس ما اخفي لهم من قرة اعين, ഒരാൾക്കും അറിയില്ല അവനു വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള കൺകുളിർമയേകുന്ന എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന്. അള്ളാഹു അവന്റെ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഇങ്ങനെയാണ് സിദ്ദീഖുകൾ, അവരുടെ സ്ഥാനം ഇതാണ്. അതുപോലെ അതിനുശേഷം ഷുഹദ, ഷുഹദാക്കളെ കുറിച്ച് അള്ളാഹു പറയുന്നു, വശുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും, അവർക്ക് അവരുടെ പ്രതിഫലമുണ്ട്, അവർക്ക് അവരുടെ പ്രകാശവുമുണ്ട്. ഓരോരുത്തർക്കും അവരുടെ അമലിനനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വതആല അത് നൽകും. എന്നിട്ട് ഉടനെ റബ്ബ് പറയുന്നു, വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. ഇത് അള്ളാഹുവിന്റെ ശൈലിയാണ്. അവൻ സൗഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ ദൗർഭാഗ്യവാന്മാരെ കുറിച്ച് പറയും, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ നരകത്തെ കുറിച്ച് പറയും, തിരിച്ചും ദുനിയാവിനെ കുറിച്ച് പറഞ്ഞാൽ ആഖിറത്തിനെ കുറിച്ച് പറയും, നല്ലവരെ കുറിച്ച് പറഞ്ഞാൽ മോശക്കാരായ ആളുകളെ കുറിച്ച്. ഇത് അള്ളാഹുവിന്റെ ശൈലിയാണ്, ഖുർആനിലെ മഹത്തരമായ സുന്ദരമായ ശൈലിയാണിത്. ഇവിടെ അള്ളാഹു പറയുന്നു, വല്ലദീന കഫറു, ആരാണോ നിഷേധിച്ചവർ, കാഫറുകളായിത്തീർന്നവർ, വകദ്ദബു ബിആയാതിന, നമ്മുടെ ആയത്തുകളെ നമ്മുടെ തെളിവുകളെ നിഷേധിച്ചവർ, ഉലൈക അവരാണ് അസ്ഹാബുൽ ജഹീം, ജഹീമിന്റെ ആളുകൾ, ജഹീമാകുന്ന നരകത്തിന്റെ ആളുകൾ. നഊദു ബില്ലാഹി മിനന്നാർ. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇഅലമു അന്നമൽ ഹയാത്തു ദുനിയാ ലഅബു വലഹുവൻ വസീനതു വതഫാഖുറു ബൈനകും വതകാസുറു ഫിൽ അംവാലി വൽ ഔലാദ് കമതല ഗൈത് അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور يعلموا إن الأرينا أنما الحياة الدنيا إلو غجيب دم دنيا ولا جيب دم النذ لعب وله لعب كليان وله تماشيان وزينة ألنقارما വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ പരസ്പരമുള്ള ഫഖർ നടിക്കലാണ്, പൊങ്ങച്ചം നടിക്കലാണ്. വതകാസുറുൻ, അധികമുണ്ടെന്ന്, പെരുമയുണ്ടെന്ന്, അധികമുണ്ടെന്ന് നടിക്കലാണ്. ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിലും മക്കളിലുമെല്ലാം. കമസലി ഗൈസിൻ, ഒരു മഴ പോലെ. അജബ, അത് അത്ഭുതപ്പെടുത്തി. അൽ കുഫാറ, ഇവിടെ കുഫാർ എന്നാൽ കർഷകരാണ്, കൃഷി ചെയ്യുന്ന ആളുകളെ അത്ഭുതപ്പെടുത്തി. നബാത്തുഹു, അതിലെ ഭൂമിയിൽ വളരുന്ന ചെടികൾ. സുമ്മ യഹീജു, പിന്നെ അത് യഹീജു ഫതറാഹു മുസ്ഫറ, പിന്നെ അത് മഞ്ഞ നിറമുള്ളതായി തീർന്നു, പിന്നെ അത് മഞ്ഞ നിറത്തിലേക്ക് പോകുന്നു. ثم يهيج فتراه مصفرا, അത് മഞ്ഞ നിറമുള്ളതായി പിന്നെ നിനക്കതിനെ കാണാം. ثم يكون حطاما, പിന്നെ അത് ഉണങ്ങിയതായി തീരുന്നു. وفي الآخرة, ആഖിറത്തിലുണ്ട്, عذاب شديد, കടുത്ത ശിക്ഷയുണ്ട്. ومغفرتم من الله ورضوان, ومغفرتم من الله, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനമുണ്ട്. മഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അതുപോലെ അല്ലാഹുവിന്റെ തൃപ്തിയുമുണ്ട്. വമൽ ഹയാത്തു ദുനിയ ഇല്ല മറ്റാവുൽ ഗുറൂർ, ഈ ലോക ജീവിതം എന്നാൽ അത് ഗുറൂറിന്റെ ഒരു മറ്റാവ് മാത്രമാണ്, വഞ്ചനയുടെ വിഭവം മാത്രമാണ്. ഖുർആനിൽ അള്ളാഹു ദുനിയാവിന്റെ ഉദാഹരണം ഭൂമിയിലേക്ക് പെയ്ത ഒരു മഴയും അത് മുഖേന മുളച്ച സസ്യങ്ങളും ചെടികളും ആണെന്ന്, അതിന്റെ ഉദാഹരണം ഇതാണെന്ന് ഖുർആനിൽ വേറെ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഏത് സൂറത്തിലാ? നമ്മളെല്ലാവരും ഓതുന്ന സൂറത്തിനാണ്. فضربوا لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض. هي سورة لا سورة الكهف. سورة الكهف ഈ ഉദാഹരണം വളരെ മുന്തിയ ഉദാഹരണമാണ്. ദുനിയാവിന് ഈ ഉദാഹരണം വളരെ മുന്തിയ, നോക്കൂ ഈ ഉദാഹരണം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ എവിടെ നടക്കുമ്പോഴും നമ്മൾ വീട്ടുമുറ്റത്തും പുറത്തും വഴിയരികിലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ചെടികൾ നല്ല പുഷ്പിച്ച് അതിൻ്റെ പച്ചപ്പിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ ഭംഗിയിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ യൗവനത്തിൽ നിൽക്കുമ്പോൾ നമ്മളതിനെ കാണുന്നു. കുറച്ച് നമ്മളതിനെ കാണുന്നു എങ്ങനെ? ഉണങ്ങിട്ട് നശിച്ചു പോകുന്നു, ഉണങ്ങി പാറിപ്പോയിരിക്കുന്നു, കൊഴിഞ്ഞു പോയിരിക്കുന്നു. അള്ളാഹു നിരന്തരം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ. നമ്മളെ ജീവിതം ഇതേപോലെ ഒന്ന് നോക്കൂ. നിങ്ങളിതാ ഇന്നലെ നമ്മൾ വളരെ ചെറിയ കുട്ടിയായി കണ്ട കുട്ടി നല്ല വലുതായില്ലേ? പ്രായമുള്ളവരോട് ചോദിച്ചു നോക്കൂ, ആ ചെറിയ കുട്ടി അതാ ഇപ്പൊ വലിയ ആളായി, വലിയ താടി പിശക്ക് വന്ന ആളായി. ഇന്നലെ വരെ കുറച്ചു കാലം മുമ്പ് നമ്മൾ കണ്ട, നമ്മൾ ഉഷാറോടെ കണ്ട ആളുകൾ ഇന്ന് ക്ഷീണിച്ചിരിക്കുന്നു. ഇത്രയും ആളുകൾ ഇവർ വല്ലാതെ ക്ഷീണിച്ചു പോയില്ലേ? വല്ലാണ്ട് വയസ്സായിപ്പോയി എന്ന് കുറച്ചു കാലം മുമ്പ് കണ്ട് കുറച്ചാൾ കാണാതെ കണ്ടാൽ നമ്മൾ പലരും പറയും എന്ത് ഉഷാറുണ്ടായിരുന്ന ആളാണ്. സഹോദര, ഇത് ഇതിലേക്ക് ഓരോ നിമിഷവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുറച്ചു കാലം മുമ്പ് കണ്ട ഒരാളോട് ഇപ്പൊ കണ്ടിട്ട് ചോദിച്ചാൽ മതി, ഇപ്പൊ മനസ്സിലാവും. ഇത് ദിനേന ഒരു ദിവസം വ്യത്യാസമില്ലാതെ, ഒരു നേരവും വ്യത്യാസമില്ലാതെ നമ്മളിങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ശക്തിയിൽ നിന്ന് ദൗർബല്യത്തിലേക്ക്, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക്, ആരോഗ്യത്തിൽ നിന്ന് രോഗത്തിലേക്ക്, ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക്, നിരന്തരം നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ദുനിയാവ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന് ഏറ്റവും നല്ല ഉദാഹരണം, നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദാഹരണം പറയുകയാണ്. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ, യഅലമൂ നിങ്ങൾ അറിയുക, അന്നമൽ ഹയാത്തു ദുനിയ, ദുനിയാവെന്നാൽ ദുനിയാവിലെ ജീവിതം എന്നാൽ എന്തൊക്കെയാണ്? കളിയും വിനോദവും പരസ്പരമുള്ള പൊങ്ങച്ചം നടിക്കലും സമ്പത്തിലും മക്കളിലും പരസ്പരം പെരുമ നടിക്കലും. എന്താണ് ഇത്? ഇബ്നു കസീർ പറയുന്നു, യഖൂലു തആല, അല്ലാഹു പറയുന്നു, മൂഹിനൻ അംറൽ ഹയാത്തി ദുനിയ വ മുഹഖിറൻ ലഹാ, ദുനിയാവ് അങ്ങേയറ്റം അതിനെ നിസാരമാക്കിക്കൊണ്ട്, അതിനെ നിന്ദ്യമാക്കിക്കൊണ്ട്. അള്ളാഹുന്റെ ശൈലി ഇതാണ്. ഖുർആനിൽ നോക്കൂ, അള്ളാഹു ദുനിയാവിനെ നിങ്ങളെ വഞ്ചിച്ചു കളയുന്നതാണ്. അത് അങ്ങനെയാണ്, ഇങ്ങനെ അതിനെ വില കുറച്ചിട്ട് റബ്ബ് പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന ആളുകളും അവർക്ക് വലിയ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന പലരും അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ, നല്ല പഠിപ്പിച്ചത് നേരെ ഇതിനാണ്. ഇതാണ് ഏറ്റവും വലുതെന്ന്. ഇവിടെ എങ്ങനെങ്കിലും ഒരു ജോലി, ഇവിടെ എങ്ങനെങ്കിലും ഒരു വലിയ സ്ഥാനം, ജീവിത വിജയത്തിനുള്ള വഴികൾ എന്താ? കരിയർ ഗൈഡൻസ് കേട്ട, ആഹ്റത്തിലേക്കുള്ള ഗൈഡൻസ് അല്ല. പിന്നെ ജീവിത എന്താ ജീവിത വിജയം? നല്ലൊരു ജോലി. ആ ജോലി കിട്ടി, കുറെ പൈസ ഉണ്ടാക്കി, നല്ലൊരു വീടുണ്ടാക്കി, നല്ലൊരു കാറുണ്ടായി, അതോടെ ജീവിതം വിജയിച്ചു എന്നാണ്. ഇതൊക്കെ ഉള്ള ആളുകളോട് ചോദിച്ചു, നിങ്ങൾ വിജയത്തിനാണോ? എന്ത് വിജയത്തിനാ? അയാളുടെ ടെൻഷൻ തീരണ്ടേ? ഇതൊക്കെ ഉണ്ടാക്കിയ ആളുകൾ എന്നാ സ്വസ്ഥായിട്ടിരിക്കണ്ടേ? എല്ലാം ഉണ്ടാക്കി എന്റെ ജീവിതം വിജയിച്ചു, ഹലാസ്, ഇനി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പൊ സഹോദരങ്ങൾ, ഇത് ജീവിതത്തിൽ വിജയമല്ല, വിജയം അത് ആഖിറത്തിനാ. ഇതൊക്കെ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. അതിന് ആഖിറത്തിന് വേണ്ടി ഉപയോഗിച്ചവൻ രക്ഷപ്പെട്ടു. അള്ളാഹു തന്ന ദുനിയാവിനെ ആഖിറത്തിലേക്ക് സഞ്ചരിക്കാനുള്ള വാഹനമായി ഉപയോഗിച്ചവൻ രക്ഷപ്പെട്ടു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ, നീ നിനക്ക് കയറി സഞ്ചരിക്കാനുള്ള ഒരു കഴുതയെ പോലെ കാണുക ദുനിയാവിനെ, നീ പുറത്തു കയറി സഞ്ചരിക്കാനുള്ള ഒരു കഴുതയെ പോലെ കണ്ടേക്കുക. അത് അങ്ങേയറ്റം ആഖിറത്തിലുള്ള വിശ്വാസം ഉറച്ച ആളുകൾക്കേ അത് സാധിക്കുകയുള്ളൂ. നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്മൾ ദുനിയാവിന്റെ മേഖലകളിലേക്ക് പല തലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അതിൽ പാളിപ്പോകുന്നു. അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്നതിലേക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ദുനിയാവിനെ വില കുറച്ച് അതിനെ നിന്ദ്യമാക്കി പറയുന്നു. അത് ദുനിയാവെന്നാൽ അന്നമൽ ഹയാത്തു ദുനിയാ ലഅബും വലഹുൻ വസീനതും വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. അഥവാ ഇബ്നു കസീർ പറയുന്നു, ഇന്നമാ ഹാസിലു അംരിഹ ഇൻദ അഹ്ലിഹ ഹാദ. ദുനിയാവിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, മൊത്തത്തിൽ ദുനിയാവ് എന്താന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. ലൈവും വലഹും, കുറെ ചിരിയും തമാശയും കളിയും, വസീനത്തും കുറെ അലങ്കാരം, വതഫാഖുറും ബൈനകും പരസ്പരമുള്ള പൊങ്ങച്ചം, വതകാസുറും തകാസുർ എന്നാൽ എന്റെ അടുത്താണ് കൂടുതലുള്ളത് എന്ന് നടിക്കുക, അതാണ് തകാസുർ. ഫിൽ അംവാലി, അത് സമ്പത്തിലും വൽ ഔലാദ് മക്കളിലും. മോൻ, ഒരു മോൻ ഡോക്ടറാണ്, മറ്റേ മോൻ എഞ്ചിനീയറാണ്, മറ്റേ മോൻ ഇന്ന കമ്പനിയുടെ സിഇഒ ആണ്. ഇങ്ങനെ പരസ്പരമുള്ള തകാസുർ, ഇത് മാത്രമാണ് ദുനിയാവിന്റെ ആളുകൾക്കിടയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മൊത്തത്തിൽ ചെയ്തു കൂട്ടുന്ന എന്താ നോക്കിയതേ ഉള്ളൂ. ദുനിയാവിന്റെ ആളുകൾ എന്താ ദുനിയാവിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആകത്തുക ഇതുമാത്രമാണ്. ഏതുപോലെ അള്ളാഹു പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. ഹുബ്ബു ഷഹവാത്, ഷഹവത്തുകളോടുള്ള ഇഷ്ടം, അവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, അവന്റെ മോഹങ്ങൾ, ഇതിനോടുള്ള ഇഷ്ടം എന്തിനോടൊക്കെ? മിനൻ നിസ, സ്ത്രീകളോട്, വൽ ബനീൻ മക്കളോട്, വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ കൂമ്പാരമായി കൂട്ടിയിട്ട സ്വർണത്തോടും വെള്ളിയോടും, വൽ ഖൈലിൽ മുസവ്വമ ഭംഗിയുള്ള കുതിരകൾ, വലിയ പഴയകാലത്തെ വലിയ ആഡംബരമായിരുന്നു അത്, അലങ്കാരമായി ആഢ്യത്വമായിരുന്നു അത്. കുതിരകൾ ഇന്നും അതിന്റെ പ്രസക്തി നിന്നുപോയിട്ടില്ല, നിന്നുപോവുകയില്ല, ഖിയാമത്ത് നാൾ വരെ നിൽക്കുകയില്ല. ഇന്നും നമുക്ക് കാണാം എത്ര അധികം ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിട്ടും രാജ്യങ്ങൾ അവരുടെ പട്ടാളത്തിൽ കുതിരപ്പടയെ നിലനിർത്തുന്നത് നോക്കിക്കോളുങ്ങൾ. അവരുടെ സൈന്യത്തിൽ എന്തൊഴിവാക്കുകയില്ല, കുതിരപ്പടയെ ഒഴിവാക്കുകയില്ല, അതിനെ നിലനിർത്തും. ചില സമയത്ത് അത് അലങ്കാരമായിരിക്കും, എന്നാൽ അത് ആവശ്യമാണ്. അള്ളാഹു അത് പരിശുദ്ധ ഖുർആനിൽ മുസ്ലിം ഉമ്മത്തിനോട്, മുസ്ലിമീങ്ങളുടെ രാഷ്ട്രങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളതുമാണ്. വൈദ്യു ലഹു മസ്തതഅതു മിൻ ഖുവ്വതി വ മർബാത്തിൽ ഖൈലി എന്ന്. അപ്പോ ഇത് ഇന്നത്തെ കാലത്തെ വാഹനങ്ങൾ ഈ പറയുന്ന അലങ്കാരങ്ങൾ, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ ഉൾപ്പെടും, അതിൽ സംശയമില്ല. പഴയ കാലത്ത് ഇത് മുന്തിയ ഒരിനമായിരുന്നു, ഇക്കാലത്തും അതിന് പ്രസക്തിയുണ്ട്, അതിന്റെ പ്രസക്തി പോവുകയില്ല. വൽ ഖൈലിൽ മുസവ്വമതി വൽ അനാമി വൽ ഹർസ്, അതുപോലെ കാലികളിലും കൃഷിയിലും എല്ലാമുള്ള ഇതിനോടൊക്കെയുള്ള സ്നേഹം. ദാലിക മസാഉൽ ഹയാത്തി ദുനിയ, ഇത് ദുനിയാവിന്റെ വിഭവങ്ങളാണ്, ഇതെല്ലാം ദുനിയാവിന്റെ വിഭവങ്ങളാണ്. വല്ലാഹു ഇൻദഹു, അള്ളാഹുവിന്റെ അരികിലാണുള്ളത്, ഹസ്നുൽ മആബ്, ഏറ്റവും നല്ല തിരിച്ചു ചെല്ലാൻ ഉള്ള സ്ഥലം. തിരിച്ചു ചെല്ലുമ്പോൾ കിട്ടുന്ന ഏറ്റവും നല്ലത് എവിടെയുള്ളത്? അള്ളാഹുവിന്റെ അരികിലാണുള്ളത്. ثم ضرب تعالى بالكثير പറയുന്നു, പിന്നെ അല്ലാഹു ഉദാഹരണം പറയുന്നു. مثل الحياه الدنيا في انها زهره فانيه ونعمه زائله, അത് നശിച്ചു പോകുന്ന ഒരു പൂക്കലാണ് അതിൻ്റെത്, അതിൻ്റെ പൊലിമയും അതിൻ്റെ ഭംഗിയുമെല്ലാം നശിച്ചു പോകുന്നതാണ്, അതുപോലെ നീങ്ങിപ്പോകുന്ന അനുഗ്രഹമാണ്. كمثل الغيث, ഒരു മഴ പോലെ. وهو المطر الذي ياتي بعد قنوط الناس, غيث എന്ന് മഴക്ക് പേര് പറയും. സാധാരണ നമുക്ക് അറിയാം മഴക്ക് മത്തർ എന്ന് അറബിയിൽ പറയും. മത്തർ, ഗൈസ് എന്ന് പറയുക എങ്ങനെയുള്ള മഴക്കാണ്? ജനങ്ങളൊക്കെ നിരാശരായി, എല്ലാം വരണ്ടുണങ്ങി, ഭൂമിയൊക്കെ വിണ്ടുകീറി, എന്നിട്ട് പെയ്യുന്ന മഴ, അതിനാണ് ഗൈസ് എന്ന് പറയുക. അങ്ങനെയുള്ള മഴ പോലെയാണ്. അള്ളാഹു ദുനിയാവിന്റെ ഉദാഹരണം പറയുന്നു, കമസലി ഗൈസിൻ, ഒരു മഴയെ പോലെയാണ്. അജബൽ കുഫാറ നബാതുഹു, കുഫാറിനെ അത് അതിന്റെ നബാത്ത്, അതുകൊണ്ടുണ്ടാകുന്ന സസ്യങ്ങൾ, നബാത്ത് എന്നാൽ വളർന്നുണ്ടായ സസ്യം, നബത്തറ വളർന്നു. അജബ, അത് അത്ഭുതപ്പെടുത്തി. ഇവിടെ കുഫാറിന്റെ അർത്ഥം കർഷകൻ എന്നാണ്, കർഷകർ. എന്നാൽ നിഷേധികളായ കാഫിറുകൾക്കും ഇത് ബാധകമാണ്. എങ്ങനെയാണത്? കാരണം കാഫിർ എന്നതിന് എന്തർത്ഥമുണ്ട്? കർഷകൻ, കാരണം വിത്ത് കുഴിച്ചിടുക എന്ന അർത്ഥത്തിനാണ്, കുഴിച്ചു മൂടുക എന്ന് കഫറ എന്നതിന് അർത്ഥമുണ്ട്. അപ്പോ ആ അർത്ഥത്തിലാണ് അജബൽ കുഫാറ, കുഫാറുകളെ, കർഷകരെ അത്ഭുതപ്പെടുത്തി. നബാത്തുഹു, ആ മഴ കൊണ്ടുണ്ടായ ചെടികൾ. ഈ മഴ കൊണ്ട് വളർന്ന ചെടികൾ അയാൾക്ക് അത്ഭുതമുണ്ടാക്കി, അയാൾക്ക് അത് കൗതുകം ജനിപ്പിച്ചു. കർഷകർക്ക് ഇതെങ്ങനെയാണ് അത്ഭുതമുണ്ടാകുന്നത്? അതുപോലെയാണ് ഈ ലോക ജീവിതത്തോട് കാഫിറുകൾക്ക് അത്ഭുതം തോന്നുന്നത്, യഥാർത്ഥ നിഷേധികൾക്ക് അത്ഭുതം തോന്നുന്നത്. അപ്പൊ അള്ളാഹു അവിടെ കർഷകർക്ക് എന്ത് വാക്ക് ഉപയോഗിച്ചു? കുഫാർ എന്ന വാക്ക് ഉപയോഗിച്ചു, രണ്ടും കൂടി പറയുന്ന വാക്ക്. അതുപോലെയാണ് ദുനിയാവ് കണ്ടിട്ട് ആർക്ക് അജബ് തോന്നുക? അള്ളാഹുലും അവന്റെ റസൂലിലും പരലോകത്തിരുന്ന് വിശ്വാസമില്ലാത്ത ആളുകൾ. നമ്മൾ ഈമാൻ എത്രത്തോളം ദുർബലമാണോ, എത്രത്തോളം കുഫാറുകളുടെ ആശയത്തോട് നമ്മുടെ കൽബിന് അടുപ്പമുണ്ടോ, അതനുസരിച്ച് നമ്മളും ദുനിയാവിൽ വഞ്ചിതരാകും. അതിനെത്രത്തോളം നമുക്ക് അകൽച്ചയുണ്ടോ, എത്രത്തോളം നമ്മൾ ഈമാൻ ഉറച്ചിട്ടുണ്ടോ, അത്രയും നമ്മൾ ദുനിയാവിന് വില കൽപ്പിക്കുകയില്ല. കാരണം അവരാണ് അള്ളാഹുവിനും പരലോകത്തിനും വിശ്വാസം ഇല്ലാത്തവരാണ്, ദുനിയാവിനോട് അങ്ങേയറ്റത്തെ കൊതിയുള്ളവരും അതിലേക്ക് അങ്ങേയറ്റം ചാഞ്ഞവരും. എന്നാൽ ഈ ചെടി ദുനിയാവാകുന്ന ഈ ചെടികൾ സുമയഹീജു, പിന്നെ അത് ചെറുതായി ഉണങ്ങുന്നു. യഹീജു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഉണക്കം. എങ്ങനെ? ഫതറാഹു, അപ്പോൾ നീ അതിനെ കാണും, മുസ്ഫറൻ, മഞ്ഞ നിറമായി കാണും. നേരത്തെ ഉണ്ടായിരുന്ന ഉഷാറിന്റെ സ്ഥിതി, ആ യൗവനം അത് പോയി, മഞ്ഞ നിറത്തിലേക്ക് എത്തി. നമ്മള് ഒരു മധ്യവയസ്സിലേക്ക്, വാർദ്ധക്യത്തിന്റെ തുടക്കത്തിലേക്ക് എത്തുന്നത് പോലെ, അതിലേക്ക് എത്തുന്നത് പോലെ. സോമ്മയക്കൂനു, പിന്നെ അതായി തീരുന്നു ഹൗതാമ, പറ്റ ഉണങ്ങിയത് വൈക്കോല് പോലെ, പൊട്ടി വീണതുപോലെ ആയിത്തീരുന്നു. ഇത് ഉണങ്ങുന്നു ആ ചെടി, അപ്പോൾ നിനക്കതിനെ മഞ്ഞതരമായി കാണാം, പച്ച, നല്ല കൗതുകം ജനിപ്പിക്കുന്ന, കൺകുളിർമയേകുന്ന, പ്രസന്നമായതായതിനു ശേഷം പിന്നെ ഉണങ്ങി മഞ്ഞയായത് കാണാം. സുമ്മയക്കൂനു ബഅദക ദാലിക ഹുതാമ, പിന്നെ അതിനുശേഷം അത് ഹുതാമായി തീരുന്നു. ഉണങ്ങിയത്, ഉണങ്ങി വീണതായി. ഇനി ഇബ്നു കസീർ പറയുന്ന വാചകങ്ങൾ ഞാൻ വേഗത്തിൽ വായിച്ചു പോകാം, പക്ഷെ നന്നായി അതിനെ കുറിച്ച് ആലോചിക്കുക. ഈ വാക്കുകൾ അത്രയും നല്ല വാക്കുകളാണ് അദ്ദേഹം ഈ ലോക ജീവിതത്തെ കുറിച്ച് പറയുന്നത്. ഹാ കദൽ ഹയാത്തു ദുനിയ, ഇതുപോലാണ് ഈ ലോക ജീവിതം. തകൂനു ഔവലൻ, ആദ്യം എന്തായിത്തീരുന്നു, എന്തായിത്തീരും? ഷാബ, ഒരു യുവാവിനെ പോലെ അല്ലെങ്കിൽ യുവതിയെ പോലെ. സുമ്മ തഖ്തഹിൽ, പിന്നെ ദുനിയാവിന് വാർദ്ധക്യം വരും. ثم تكون عجوزا شوها, പിന്നെ ഒരു ഭംഗിയുമില്ലാത്ത, കാണാൻ ഒരു ഗുണമില്ലാത്ത പടുവൃദ്ധനായി, പടുവൃദ്ധയായി തീരും ദുനിയാവ്. ഇങ്ങനെ തന്നെയാണ് മനുഷ്യൻ, അവന്റെ ആയുസിലെ ആദ്യകാലത്ത്, അവന്റെ യൗവനത്തിന്റെ തുടക്കത്തിൽ, റബ്ബൻ തറിയൻ, നല്ല പച്ച, അങ്ങനെന്താ പറയുക, ചൊട്ടിയ ചോരരിക്കുന്നു, അങ്ങനെ എന്തോ പറയില്ലേ. അതുപോലെ ലയ്യ, നല്ല അതാഫ്, നല്ല മൃദുലമായ മേനിയുള്ള, ബഹിയൽ മന്ദർ, ഭംഗിയുള്ള കാഴ്ച, കാഴ്ചക്ക് കാണാൻ ഭംഗിയുള്ള, ഇങ്ങനെയുള്ളവരായിരുന്നു എല്ലാവരും ഇന്നത്തെ വയസ്സന്മാർക്ക് അങ്ങനെ ആയിരുന്നു. ثم انه يشرع في الكهوله, പിന്നെ അതാ വാർദ്ധക്യം ഇങ്ങനെ വരുന്നു. فتتغير طباعه, പിന്നെ അയാളുടെ രൂപം, അയാളുടെ ഘടന തന്നെ മാറുന്നു. അയാളുടെ ചില ശേഷികൾ നഷ്ടപ്പെടുന്നു, ചിലതിനൊക്കെ ദൗർബല്യം ബാധിക്കുന്നു, കണ്ണ് മങ്ങി തുടങ്ങി, കാഴ്ച മങ്ങി തുടങ്ങി, ഓർമ്മ മങ്ങി തുടങ്ങി, പഴയ പോലെ ഒന്നും സാധിക്കുന്നില്ല. സുമയക്ബൂർ, പിന്നെ വയസ്സിങ്ങനെ നീങ്ങുന്നു. ഫയസീറു ഷൈഖൻ കബീറൻ ദൈഫൽ ഖുവ, പിന്നെ ഒന്നിനും കഴിയാത്ത പടുവൃദ്ധനാകുന്നു. ഖലീൽ അൽ ഹറകതി, വല്ലാതെ ചലിക്കാനൊന്നും സാധിക്കുന്നില്ല, പഴയ പോലെ ഓടാനും ചാടാനൊന്നും കഴിയുന്നില്ല. يعجزه الشيء اليسير, الا ചെറിയ കാര്യം പോലും ചെയ്യാൻ അയാൾക്ക് പ്രയാസമാണ്. كما قال تعالى, هذا سوره الروم, الله പറഞ്ഞത് പോലെ, الله الذي خلقكم من ضعف, الله ആണ് നിങ്ങളെ ദൗർബല്യത്തിൽ നിന്ന് പടച്ചവൻ. ثم جعل من بعد ضعف قوه, പിന്നീട് ദൗർബല്യത്തിന് ശേഷം നിങ്ങൾക്ക് ശക്തി നൽകിയവൻ. ثم جعل من بعد قوة ضعفا وشيبة പിന്നീട് ശക്തി ഉണ്ടായിരുന്നതിന് ശേഷം നിങ്ങൾക്ക് ദൗർബല്യവും നരയും ഉണ്ടാക്കിയവൻ നരച്ചു ദുർബലരായി യഖ്ലുഖു മാ യശാ അവനവൻ ഉദ്ദേശിക്കുന്നത് പടക്കുന്നു വഹുവൽ അലീമുൽ ഖദീർ അവനാണ് എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ള എല്ലാം കണക്കാക്കുന്നവനും ആർക്ക് പിടിച്ചു വെക്കാൻ കഴിയും മുടി കറുപ്പിക്കാൻ കഴിയും ചുടുങ്ങിപ്പോയ തൊലി എന്താക്കൂ സ്ഥിരിട്ട് നിർത്താൻ കഴിയോ കഴിയില്ലല്ലോ കറുപ്പിക്കാൻ പാടില്ല അത് വേറെ കാര്യം കറുപ്പ് നിറത്തിൽ ചായം തേക്കാൻ നമുക്ക് പാടില്ല കറുപ്പല്ലാത്തത് കൊണ്ട് നരച്ച നര മാറ്റുക എന്നുള്ളത് സുന്നത്താണ് അപ്പോ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത് വയസ്സായത് വയസ്സായി പോവാതിരിക്കാൻ വേണ്ടി ആരില്ലല്ലോ പിടിച്ചു വെക്കാൻ കഴിയില്ല പിടിച്ചു വെക്കാൻ സാധിക്കില്ല നീങ്ങുക തന്നെ ചെയ്യും ഒരു സംശയവുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നിരീശ്വരവാദികൾ പറയുന്നത് പോലെ ഈ തുച്ഛമായ ജീവിതം നമുക്കിവിടെ തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല തോന്നിയതൊക്കെ ചെയ്ത് ജീവിക്കാനുള്ളത് നീ ഖേദിക്കും നീ ഖേദിക്കുന്ന നാൾ ദുനിയാവിൽ തന്നെ വരും അങ്ങേയറ്റത്തെ ഖേദത്തിലായി പോവും എന്നാൽ അങ്ങേയറ്റത്തെ സന്തോഷം നിനക്ക് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ വേണോ നീ നിന്റെ നല്ല പ്രായം അള്ളാഹുവിനനുസരിക്കുക അവൻ വാജിവാക്കിയത് അതിൽ വീഴ്ച വരുത്താതിരിക്കുക നിസ്കാരത്തിൽ അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവൻ ഹറാമാക്കിയതിൽ നിന്ന് നീ വിട്ടുനിൽക്കുക ഹറാമായ കാഴ്ചകൾ ഹറാമായ സമ്പാദ്യം ഹറാമായ ബന്ധങ്ങൾ അന്യരായ സ്ത്രീകളെ പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ള നമുക്ക് പാടില്ലാത്ത ബന്ധങ്ങൾ ഇതിലൊക്കെ നമ്മുടെ ഇവിടെ യൗവനം തുലച്ചാൽ നമ്മൾ ഖേദിക്കും സംശയമില്ല ഖേദം ഫലപ്പെടാത്ത നാളിൽ നമ്മൾ ഖേദിക്കും ഖേദിച്ചതുകൊണ്ട് കാര്യമില്ലാത്ത നാളിൽ ഖേദിക്കും അല്ലാഹു കാക്കട്ടെ വലിമ കാന ഹാദൽ മസ്ലു ദാലൻ അലാ ജവാലി ദുനിയ വൻഖിദാഇഹ ഈ ഉദാഹരണം ഇത് ഉദാഹരണത്തിലൂടെ വ്യക്തമാണ് എന്ത് ദുനിയാവ് നീങ്ങിപ്പോകും എന്ന് അതുകൊണ്ട് അല്ലാഹു തൊട്ടുടൻ ആഖിറത്തിനെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ് ഈ നീങ്ങിപ്പോകുന്ന ദുനിയാവല്ല ആഖിറത്താണ് സ്ഥിരമായുള്ളത് ആഖിറത്തിലുണ്ട് അദാബുൻ ശദീദ് കടുത്ത ശിക്ഷ വമഗ്ഫിറത്തു മിൻ അല്ലാഹി വറിദ്വാൻ അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനവും അവന്റെ തൃപ്തിയും വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മച്ചാവൽ ഗുറു വീണ്ടും അള്ളാഹു ദുനിയാവിനെ കുറിച്ച് പറയുന്നു ദുനിയാവല്ല ഇല്ലാ മച്ചാവൽ ഗുറു വഞ്ചനയുടെ ഒരു വിഭവമല്ലാതെ അഥവാ അത് വഞ്ചിച്ച് കളയും നമ്മളത് കണ്ട് നമ്മൾ വിചാരിക്കും ഇത് തന്നെയാണ് ഇതല്ലാതെ ഇതിനപ്പുറത്തൊന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മഖ്സിം ലനാ മിൻ ഖശിയതിക മാ യഹൂലു ബൈനനാ വബൈന മആസിക വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا والله تعالى أعلم صلى الله وسلم على نبينا محمد وآله وصحبه أجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك